നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മാർത്തോമാ സഭയിലെ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മാർ സ്റ്റെഫാനോസ് തിരുമേനിയാണ്. ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെയും മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഭദ്രാസനത്തിന്റെയും ചുമതല വഹിക്കുന്ന തിരുമേനിയുടെ രണ്ടാമത്തെ ന്യൂസിലൻഡ് സന്ദർശനത്തിൽ മലയാളം എഫ് എമ്മിന് അനുവദിച്ച ഈ പ്രത്യേക അഭിമുഖത്തിൽ തിരുമേനി ആദ്യമായി താൻ സെമിനാരിയിൽ ചേർന്ന് ദൈവത്തെ സേവിക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിക്കുവാനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും വിശ്വാസത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ദുഃഖവെള്ളിയാഴ്ച സന്ദേശവും കേൾക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം സന്തോഷത്തോടെ. സ്വാഗതം തിരുമേനി.
താങ്ക് യു.
നമ്മൾ ബൈബിളിൽ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, മോശയെ ദൈവം ഇസ്രായേൽ മക്കളുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നു എന്നറിയിക്കുമ്പോൾ മോശയ്ക്കൊരു സെൽഫ് ഡൌട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതിന് യോഗ്യനാണോ? ഒരു പക്ഷേ മോശയുടെ വാക്ചാതുര്യത്തിലുള്ള വിശ്വാസക്കുറവാകാം, നേതൃത്വ പാടവത്തിലുള്ള വിശ്വാസക്കുറവാകാം. അതുപോലെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന തിരുമേനിയോട്, തിരുമേനി ഇതുപോലൊരു പദവിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ഈ ചോദ്യം ഏറ്റവും അർത്ഥപൂർണമാണ്. എന്റെ ജീവിതത്തിൽ ഈ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. വൈദികനായി പോലും തീരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എന്നാൽ എന്റെ ജീവിത അനുഭവങ്ങൾ എന്നെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്റെ ബാല്യകാലങ്ങളിൽ എന്റെ മാതാപിതാക്കൾ ദൈവീക ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചതായ ഒരു സമർപ്പണത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ വളരുന്നതനുസരിച്ച് അവർ അതെപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടുമിരുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്നുമൊക്കെ വിഭിന്നമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ ആഗ്രഹം ഒരു സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതി
ഒരു കളക്ടറൊക്കെ ആകണം,
ഒരു അതായിരുന്നു എന്റെ ആഗ്രഹം. അതിനായി ഞാൻ പരീക്ഷകളൊക്കെ പാസ്സായതുമാണ്. എന്നാൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട നിമിഷങ്ങൾ എത്തിയപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് എന്നെ ഈ ഒരു ശുശ്രൂഷയിലേക്ക്, വൈദിക ശുശ്രൂഷയിലേക്ക് തന്നെ നയിച്ചത്.
ആ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കുന്നതാണോ?
ആ അനുഭവം പങ്കുവെക്കണമെങ്കിൽ അത് കുറച്ച് സമയമെടുക്കും. അത് എന്റെ ഒരു സമർപ്പണത്തിന്റെ, ഒരു ജീവിത അനുഭവത്തിന്റെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും ആ യേശു ക്രിസ്തുവിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന് എന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചത്. അങ്ങനെയാണ് സെമിനാരിയിലേക്ക് പോകുവാനുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. ആ അനുഭവം അത് പൂർണ്ണമായും അതെന്റെ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണത്.
തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ വിശ്വാസികളായ ഞങ്ങൾക്ക് അതൊരു മാനസാന്തരത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
അത് ഞാൻ ചെറുതായി അങ്ങ് പറയാം. ഞാൻ MA പരീക്ഷയൊക്കെ എഴുതി സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്റെ ഏക സഹോദരി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനു വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയമാണ്. അപ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകി രണ്ടാഴ്ചയായി. ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ തന്നെയാണ് ആ ഡെലിവറിയൊക്കെ നടത്തിയതും. ഒരു ദിവസം ഞാനും അമ്മയും എന്റെ പെങ്ങളും ആ കൊച്ചു കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. എപ്പോഴും എന്റെ അച്ചായൻ എന്നോട് പറയും, സെമിനാരിയിലേക്ക് പഠനത്തിന് പോകേണ്ടവർക്കുള്ള നോട്ടീസ് സഭാധാരകയിലൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മോനെ നീ സഭയിലെ ഫോം മേടിച്ചുകൊണ്ട് വന്ന് ഫില്ലപ്പ് ചെയ്ത് അയക്കണം. ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ എന്റെ സ്നേഹിതരുമായിട്ട് വീണ്ടും പഠനം തുടരുന്നതിനു വേണ്ടി ആഗ്രഹിച്ചു. അത് ലോയ്ക്ക് പോകാൻ, എം എ കഴിഞ്ഞതിനു ശേഷം ലോയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. അതോടൊപ്പം എന്റെ സിവിൽ സർവീസ് പരീക്ഷകൾ, അതിന്റെ പ്രിലിമിനറീസ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയും ചെയ്യാം, ലോയും കൂടി എടുക്കുകയും ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിൽ. ലോയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ എറണാകുളം ലോ കോളേജിൽ കൊടുത്തു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ അച്ചായൻ അന്നത്തെ ഇടവക വികാരിയുടെ അടുക്കൽ ചെല്ലുകയും ഇടവക വികാരി ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നതിനു മുൻപേ വീട്ടിലെത്തുകയും ഞങ്ങളുമായുള്ള സംഭാഷണത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് പോകണം എന്ന് അച്ഛൻ പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ അച്ഛൻ ഇപ്പോൾ വരുന്നത്. അച്ഛൻ കുറെ എന്റെ മുൻപിലിരുന്ന് കരയുവാനുമൊക്കെ തുടങ്ങി. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റും കൂടിയാണ്. അച്ഛന്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്, ഞാൻ എന്റെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തു തരാം, ഒരാപ്ലിക്കേഷൻ കിട്ടിയാൽ മതി. അച്ഛൻ അവിടെ നിന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് തിരുവല്ലയിൽ പോയി ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ട് വൈകിട്ട് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് സൈൻ ചെയ്തുകൊണ്ടുപോയി. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തത് ഞാനല്ല, അച്ഛനാണ്. അത് അച്ഛനത് തിരികെ കൊടുക്കുകയും ചെയ്തു. ലോ കോളേജിൽ നിന്നും സഭാ കേന്ദ്രത്തിൽ നിന്നും എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്.
രണ്ടും ഒരേ സമയത്ത്
ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച രാവിലെ ഞാൻ ഒന്നുകിൽ ലോ കോളേജിലെത്തണം, അല്ലെങ്കിൽ തിരുവല്ല നമ്മുടെ പുലാത്തിലെത്തണം. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ സഭാ ഓഫീസിൽ നിന്ന് വന്ന ആ ഇന്റർവ്യൂ കാർഡ് അത് പാത്തുവെച്ചു. ലോ കോളേജിൽ നിന്ന് വന്ന ആ കാർഡ് അച്ചാനെ കാണിച്ചു, ലോ കോളേജിൽ പോകണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ തയ്യാറായി. അപ്പോൾ ഈ അവസരത്തിലാണ് എന്റെ സഹോദരി ആ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ, രണ്ടാഴ്ച കുഞ്ഞ് പ്രായം. രാവിലെ ഈ പ്രസവ ശുശ്രൂഷയൊക്കെ സഹോദരിക്ക് നൽകി കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കിക്കിടത്തി, അതിന് സഹോദരിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി, തിരികെ കൊണ്ടുവന്നു. ഞാനും അമ്മയും സഹോദരിയും ഈ കുഞ്ഞും ആ കുളിപ്പിക്കുന്ന ഒരു സ്ത്രീ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ സഹോദരി കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ കറുത്തിരിക്കുന്നു, നീലിച്ച ആ ഒരു അനുഭവമാണ്. നല്ല വെളുത്ത ഫെയർ ആയിരുന്നു. എന്റെ സഹോദരിയും ബ്രദറിലും എല്ലാം ഫെയർ ആണ്. അപ്പോ സഹോദരി അങ്ങ് വാ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി എനിക്ക് വലിയ ഒരു പ്രയാസമായിട്ട് തോന്നി. അപ്പോ സഹോദരി കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളല്ലോ, അതുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല. ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോവുക. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ, ആ പ്രസവമെടുത്ത ഡോക്ടറുണ്ട്. അമ്മ കാറിൽ കുഞ്ഞിനെയും കൊണ്ട് നേരെ പോയി. ഞാൻ പെങ്ങളെടുത്ത് പറഞ്ഞു, നീ ഡ്രസ്സ് ചെയ്യ്, പുറത്തു പോകാത്തക്കൊണ്ടുമുള്ള ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ മുറിയിൽ കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മീ യു ആർ ടേക്കിംഗ് ദ ലൈഫ് ഓഫ് ദ ചൈൽഡ്, ഐ ആം റെഡി ടു ഗീവ് മൈ ലൈഫ് ടു യു, ബട്ട് വൺ കണ്ടീഷൻ, യു ഹാവ് ടു ഗീവ് ബാക്ക് ദ ലൈഫ് ടു ദ ചൈൽഡ്. അമ്മ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു, ഡോക്ടർ പരിശോധിച്ചു, ഡിക്ലെയർ ചെയ്തു, ദ ചൈൽഡ് ഇസ് ഡെഡ്. അപ്പം ഞങ്ങളുടെ വരവും കാത്തിരിക്കുക. അപ്പം ഡോക്ടർ അമ്മയെ ആശ്വസിപ്പിച്ച് അവിടെ പുറത്ത് പൊറ്റിക്കോയിലിരുത്തി, കുഞ്ഞ് അമ്മയുടെ കയ്യിൽ ഈ കുഞ്ഞുണ്ട്, മരിച്ച കുഞ്ഞാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, എൽ സി എന്നെ സഹോദരിയുടെ പേര്, എൽ സി വരട്ടെ, എൽ സിയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചു. ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞു എഴുന്നേറ്റു, പെങ്ങളെയും കൊണ്ട് സഹോദരിയും കൊണ്ട് ആശുപത്രിയിലെത്തുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ആശുപത്രിയുടെ ആദ്യത്തെ പടി കാണുമ്പോൾ തന്നെ അമ്മ ഇരിക്കുന്ന സ്ഥലം കാണാം. അപ്പൊ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും പെങ്ങളും കൂടി ആ ആശുപത്രിയുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലേക്ക് കാലു വെച്ചപ്പോൾ അമ്മയുടെ കയ്യിലിരുന്ന് ആ കുഞ്ഞൊരു ചാട്ടം. അത് അതിനുശേഷം ഞങ്ങൾ അമ്മയുടെ അടുത്ത് ചെന്നു, ഞങ്ങൾ ഒരുമിച്ച് ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ക്ലിനിക്കലി ദ ചൈൽഡ് വാസ് ഡെഡ്, ബട്ട് നൗ ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്ന് ആ ഒരു ഹിന്ദുവായ ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി, ദിസ് ഈസ് മൈ കോളിംഗ്. ആ കോളിംഗിലേക്ക് ഞാൻ അന്ന് സമർപ്പിച്ചു. തിരികെ വന്നു, അന്ന് സന്ധ്യയായപ്പോൾ അച്ചായൻ വന്നു. അവിടെ രണ്ട് പ്രാവശ്യം പോസ്റ്റ് വരും, രാവിലെ 10 മണിക്കും വൈകിട്ട് 4 മണിക്കും. അപ്പം ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചാ ഇന്ന് 4 മണിക്കത്തെ പോസ്റ്റ് വന്നിട്ടുണ്ട്, തിരുവല്ലയിൽ നിന്നും ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, നാളെ രാവിലെ ഞാൻ അതിന് പോകും. അപ്പം അവർക്കെല്ലാം സന്തോഷമായി. പക്ഷെ എന്താണ് എന്നുള്ളതൊന്നും അവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞു, സഭ എന്നെ സെലക്ട് ചെയ്തു സെമിനാരിൽ പഠിക്കുന്നതിന്. കൽക്കട്ടയിൽ പോയി സെമിനാരി പഠനം കഴിഞ്ഞു, തിരികെ വന്നു, ഡീക്കൺ ഓർഡിനേഷൻ ശമാശപ്പട്ടം കഴിഞ്ഞു, വൈദിക പട്ടം കഴിഞ്ഞു. വൈദിക പട്ടം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വൈ ഐ ബിക്കം ആൻ അച്ഛൻ, ഒരു വൈദികനായി തീർന്നു. അന്നാണ് അവർക്കെല്ലാം ഇതൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട്
സാധിച്ചത്.
അപ്പോൾ ഞാൻ പറയും, ക്രൈസ്റ്റ് ഈസ് ഏബിൾ ടു റേസ് ദ പീപ്പിൾ ഫ്രം ഡെഡ്. അത് എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക.
അതെ, അത് ഞാനിപ്പോ കേൾക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, തിരുമേനിയുടെ ആ ഒരു യൂത്ത് പീരീഡിലാണ് ഒരു രണ്ട് വഴികൾ മുന്നിലുണ്ട്. ഒന്ന് ഹൃദയത്തോട് ചേർന്ന ഒരു വഴി, ഒന്ന് വലിയ താല്പര്യമില്ലാത്ത ഒരു വഴി, പക്ഷെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട വഴി. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികള് ഈ ഒരു തരത്തിലല്ലെങ്കിലും പല രീതിയിൽ പെർപ്ലെക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളുടെ ഇടയിൽ നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ എന്നെക്കാളും നന്നായി തിരുമേനിക്ക് അറിവുള്ളതാണ്. ഇത്തിരി പുറകിലോട്ട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കണം എന്നുണ്ട്. തിരുമേനി കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, പലതരം വിശ്വാസികളെയാണ് തിരുമേനി കാണുന്നത്. വിശ്വാസത്തിന്റെ തോത് പല രീതിയിലായിരിക്കും, എങ്കിലും പ്രത്യക്ഷത്തിൽ തിരുമേനിക്ക് അനുഭവപ്പെട്ട എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
ഞാൻ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം കാണുന്നത് മനുഷ്യരെയാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരെയാണ് കാണുന്നത്. അവരെ നമുക്കൊന്ന് സ്പർശിക്കാൻ കഴിയുക, അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സഭയുടെ അംഗമാണ്, സഭയുടെ വൈദികനായിരുന്നു, ഇപ്പോൾ മേൽപ്പെട്ട തശുശ്രൂഷയിൽ സേവനം ചെയ്യുന്നു. ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എനിക്ക് നൽകാം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യരെ കാണുമ്പോൾ ആ ദൈവവുമായി അവരെ ഒന്ന് ബന്ധിപ്പിക്കുവാൻ കഴിയുക, ദൈവികതയുടെ അനുഭവത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക.
നല്ലൊരു കാര്യമാണ് തിരുമേനി ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ തിരുമേനി എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി കാണുന്നു, എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനും ആ രീതിയിൽ റിസപ്റ്റീവ് ആകണമല്ലോ. ആ ഒരു അനുഭവം ഈ പറയുന്ന കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ പുറത്തുമുള്ളവരിൽ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
എനിക്കിതുവരെ അങ്ങനെ ഒരു വ്യത്യസ്തത ആരിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ആരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അവരൊക്കെ എന്നോടും നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അത് മുസ്ലിമായാലും ഹിന്ദുവായാലും സിഖായാലും ഏത് വിശ്വാസ തലത്തിൽ ജീവിക്കുന്നവരായാലും അവരോടൊക്കെ ഇടപെടുന്നത് ക്രിസ്തു നൽകിയ ആ മാനുഷികതയുടെ അനുഭവത്തിലാണ്.
തീർച്ചയായിട്ടും തിരുമേനിയെ റിഫ്ലക്ട് ചെയ്യുകയാണ് തിരുമേനി ഇടപെടുന്ന വിശ്വാസ സമൂഹം.
യെസ്,
ഇതിന്റെ പള്ളിയോടും പള്ളിയിലുള്ള പ്രവർത്തനത്തോടും എങ്ങനെയാണ് എന്ന് ഞാൻ ഒന്ന് റീഫ്രേസ് ചെയ്യുവാണ് എന്റെ ചോദ്യം. ഇത്രയധികം സിരകളിൽ പിടിച്ച വിശ്വാസമുണ്ടോ കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾക്കും ഇമിഗ്രൻസായി ജീവിക്കുന്ന മലയാളികൾക്കും?
അത് വ്യത്യസ്തമായ ഭാവങ്ങളിലാണ് ഓരോരുത്തരും കാണപ്പെടാനായിട്ട് കഴിയുന്നത്. കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ അനുഭവങ്ങളിൽ അവരുടേതായ രീതിയിൽ അവർ ആ വിശ്വാസം അവരുടെ ജീവിതങ്ങളിൽ നിലനിർത്താൻ, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ മൈഗ്രന്റ് കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പലതരമായ ക്രൈസിസുകളുണ്ട്. ആ ക്രൈസിസുകളുടെ മധ്യത്തിൽ കർത്താവ് അവർക്കൊരു ആശ്രയമാണ്, കർത്താവ് അവർക്കൊരു ബലമാണ്, കർത്താവ് അവർക്കൊരു പ്രത്യാശയാണ്, ശക്തിയാണ് എന്നൊക്കെയുള്ള ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവർക്ക് കൂടുതൽ സാധ്യമാകുന്നു എന്ന ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും.
തീർച്ചയായിട്ടും മൈഗ്രൻസിനെ പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് യൂത്തിന്റെ ഇടയിൽ. ഇപ്പം ദിവസേന പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളും നമ്മൾ കാണുന്നു തിരുമേനി റാഞ്ചിയിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളെന്ന നിലയ്ക്കും കുട്ടികളോട് കൂടുതൽ ഇടപഴകുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിലോസഫിയാണ് തിരുമേനി പഠിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്?
എന്നോട് സിന്ധു പറഞ്ഞു റാഞ്ചി സ്കൂളിൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. റാഞ്ചി സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടാണ് ഞാൻ 4 വർഷം സേവനം ചെയ്തത്. നിങ്ങൾക്കൊക്കെ അറിയാം ബീഹാർ അതിന്റെ ഇപ്പോഴത്തെ ജാർഖണ്ഡ് ഇപ്പോഴത്തെ ക്യാപിറ്റലാണ് റാഞ്ചി. ബീഹാറിനെ അന്നത്തെ ബീഹാറിനെ കുറിച്ച് ഒരു തെറ്റായ ധാരണകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. ഞാനും എനിക്ക് പോസ്റ്റിംഗ് റാഞ്ചിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് അവിടെയുള്ള സാധാരണ ജനങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവരും അവരുടെ മനസ്സുകളിലും സ്നേഹത്തിന്റെ തുളുമ്പലുകളുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, ഞാൻ അവിടെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു സ്ട്രിക്ട് പ്രിൻസിപ്പൾ എന്ന നിലയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അധ്യാപകരോടായാലും കുട്ടികളോടായാലും മാതാപിതാക്കളോടായാലും, എന്നാൽ അതേ സമയം തന്നെ ഞാൻ അവരോടൊപ്പം കളിക്കുകയും അവരോടൊപ്പം നടക്കുകയും അവരുടെ മനസ്സ് അറിയുകയും അവർക്ക് എന്നിലൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയധികം വാത്സല്യവും സ്നേഹവും മാതാപിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ആസ് എ ഹോൾ കമ്മ്യൂണിറ്റി, നമ്മുടെ സെന്റ് തോമസ് മാർത്തോമ സ്കൂൾ, അത് ആ റാഞ്ചി ദേശത്ത് ബീഹാറിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അത്രയധികം വളരുവാനും വളർത്തുവാനും ആ കാലഘട്ടങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു എന്നേ ഞാൻ പറയൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്നത്തെ നമ്മുടെ യങ് ജനറേഷന് ഒരു ദിശാബോധം കൊടുക്കാൻ തക്ക, നല്ല ദിശാബോധം കൊടുക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കേണ്ടത് ആവശ്യമാണ്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ദിശാബോധം കൊടുക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അവരുടെ കോൺഫിഡൻസ്, നമ്മൾ അവരുടെ കോൺഫിഡൻസ് നേടണം. അതുപോലെ തന്നെ അവരും നമ്മളിൽ ഒരു കോൺഫിഡൻസ് പുലർത്താൻ തക്കവണ്ണം സാധ്യമാകുകയും ചെയ്യണം.
തിരുമേനി പറഞ്ഞ രണ്ട് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കോൺഫിഡൻസ്, നമ്മൾ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. രണ്ട്, ദിശാബോധം
കൊടുക്കണം.
ഈ കോൺഫിഡൻസ് കൊടുക്കാൻ ആരാണ് ഉത്തരവാദികൾ?
അത് ഞാൻ പറയാൻ ശ്രമിച്ചാൽ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും എല്ലാം ഇതിലൊരുപോലെ
ഉത്തരവാദികളാണ്
സ്കൂളിനെ സംബന്ധിച്ച്. കാരണം ഒരാറ് മണിക്കൂർ സ്കൂളിലാണ് അവർ ചെലവഴിക്കുന്നത്, എന്നാൽ ബാക്കിയുള്ള സമയം അവർ അവരുടെ ഭവനങ്ങളിലാണ്. മാതാപിതാക്കൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ആ സ്കൂളിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് മാതാപിതാക്കളെ ഒന്ന് ബോധവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. മാതാപിതാക്കളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വിജയിച്ചതിലൂടെയാണ് ആ സ്കൂളിന്റെ നന്മ ആ ലോകം മുഴുവൻ അറിഞ്ഞത്. ഇപ്പോൾ അവിടെ ഏതെങ്കിലും സ്കൂളിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായാൽ ആ ദേശത്തെ എല്ലാ ആളുകളും അവിടെ വന്നു ചേരുമായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ പ്രധാന ഡിഗ്നിറ്ററീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ വന്നു ചേരുമായിരുന്നു.
അത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പൊ തിരുമേനി പരാമർശിക്കുകയുണ്ടായി, സ്കൂൾ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും തുല്യ പങ്കാളിത്തമുണ്ട് കുട്ടികളിൽ കോൺഫിഡൻസ് കൊണ്ടുവരുന്നതിനും ദിശാബോധം വർദ്ധിപ്പിക്കുന്നതിനും. അവിടുത്തെ സമൂഹം ഒത്തൊരുമയോടുകൂടി നിന്നു, നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് എക്കോസിസ്റ്റം അവിടെ ഡെവലപ്പായെന്നാണ് ബീഹാർ പോലുള്ള സ്ഥലത്ത് പോലും. അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന ഓരോ സമൂഹത്തിലും, സമൂഹം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവര് രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് തരം റോൾ മോഡലാണ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത്?
നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെ അങ്ങ് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. രാഷ്ട്രീയ നേതാക്കളുടെ ആ ഒരു സഹവർത്തിത്വവും നമ്മുടെ ഒരുമിച്ചുള്ള വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഞാൻ പറയും, അധ്യാപകരെ സംബന്ധിച്ച് ഭാരതം നൽകിയ ഒരു ടേമുണ്ട്, ടീച്ചേഴ്സ്. അവ ഭാരതം നൽകിയ ടേം എന്ന് പറയുന്നത് ഗുരു എന്നാണ്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വളരുന്ന കുഞ്ഞിന്റെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റാൻ ശക്തമായ പ്രാഗൽഭ്യം ഉള്ളവരായിരിക്കണം ടീച്ചേഴ്സ്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനും. ദോ ദേ ആർ സ്ട്രഗിളിംഗ് ഫോർ പവർ ആൻഡ് ഫോർ ദി ഗെയിനിങ് ഓഫ് റിസോഴ്സസ് ഇൻ എ സ്റ്റേറ്റ് ഓർ ഇൻ എ കൺട്രി, നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ പൊളിറ്റീഷ്യൻസിനും ഇതുപോലെ തന്നെ ഒരു ധർമ്മമാണുള്ളത്. ഞാൻ പറഞ്ഞു ദോ ദേ ആർ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വലിയ ദർശനമുണ്ടാകേണ്ടത് വരുന്ന തലമുറയ്ക്ക് ദിശാബോധം കൊടുക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന അന്ധകാര ശക്തികളെ നീക്കത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ ഭാരതത്തിനുണ്ടായാൽ ഭാരതത്തെ പോലെ പ്രകാശിക്കേണ്ട വേറൊരു രാജ്യവും ലോകത്തിലുണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തെ ആകമാനമായി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ന് അതില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാ ഹോൾ സിസ്റ്റം ദേ ഓൾ ഷുഡ് വർക്ക് ടുഗദർ ഫോർ ദി എംപവർമെന്റ് ഓഫ് അവർ യങ്ങർ ജനറേഷൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഭാവി രൂപപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ.
നമ്മളിപ്പോ പരാമർശിക്കുകയുണ്ടായി രാഷ്ട്രീയ നേതാക്കള് അവർക്ക് എത്രത്തോളം നമ്മുടെ യുവജനതയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം നമ്മളിപ്പോ സംസാരിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് മാരാമൺ കൺവെൻഷനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് പ്രാസംഗികർ വിദേശികൾ വരുമായിരുന്നു. അവരുടെ പ്രസംഗങ്ങൾ വളരെയധികം മാനസാന്തരമുണ്ടാക്കുന്ന തരം പ്രസംഗങ്ങളായിരുന്നു. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ പ്രാസംഗികരായി വരുന്നത് കണ്ടു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ ശശി തരൂർ. കഴിഞ്ഞ വർഷവും ഒന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് അലോരസമുണ്ടായത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുവാനിടയായി. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ ഒരു വലിയ സമൂഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. അതുവഴി യുവജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് മാർത്തോമാ സഭ ഇതിനെ കാണുന്നത്?
ഈ ഒരു ചോദ്യം ചോദിച്ച അവസരത്തിൽ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ വെച്ച് നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്നത് ആരെയാണ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ആ വിദേശ യൂണിവേഴ്സിറ്റിയുടെ ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 500 വിദ്യാർത്ഥികൾ ആ പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഏകദേശം 80%-ലധികം വിദ്യാർത്ഥികൾ അതിനുത്തരമായി എഴുതിയത് മഹാത്മാ ഗാന്ധിജിയുടെ പേരായിരുന്നു. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ കാലഘട്ടം എബ്രഹാം ലിങ്കൺ ആ രാജ്യത്തിന്റെ മനസ്സിന്റെ തുടിപ്പായി നിന്ന ആ കാലഘട്ടവും അദ്ദേഹം വെടിയേറ്റു മരിച്ച ആ വർഷത്തിന്റെ പിറ്റേ വർഷവുമാണ് ഈ ചോദ്യം ചോദ്യാവലിയിൽ ചേർത്തത്. പക്ഷേ അന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 80%-ത്തിന്റെയും ഉത്തരം മഹാത്മാ ഗാന്ധിജിയായിരുന്നു. അതായത് എബ്രഹാം ലിങ്കന്റെ ആ രക്തസാക്ഷിത്വം അവിടെ പച്ച പിടിച്ചു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പോലും ആ ദേശത്തെ വിദ്യാർത്ഥികൾ എഴുതിയത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മാഗാന്ധിജിയുടെ ജീവിതമാണ് ഞങ്ങൾക്ക് മാതൃക എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതുകൂടി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് there is a political poverty in our country. ഒരു രാഷ്ട്രീയ ദാരിദ്ര്യം നമ്മുടെ രാജ്യത്തിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റിലീജിയൻ ഷുഡ് പ്ലേ എ വൈറ്റൽ റോൾ ടു ക്രിയേറ്റ് എ ന്യൂ ഇതോസ് ഇൻ ദ റിതം ഓഫ് റണ്ണിംഗ് ഓഫ് എ കൺട്രി. ഒരു നല്ല ദർശനം കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് മതത്തെക്കൊണ്ട് സാധിക്കും. റിലീജിയൻ ഷുഡ് പ്ലേ എ വൈറ്റൽ റോൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി എ കറക്റ്റീവ് ഫോഴ്സ് ഇൻ ദ സൊസൈറ്റി വെയർ ദ പൊളിറ്റിക്സ് ആൻഡ് ദ കൺട്രി ഈസ് ഗോയിങ് റോങ്. ദ റിലീജിയൻ ഷുഡ് സേ ദാറ്റ് യു ആർ ഇൻ റോങ് സൈഡ് ആൻഡ് വി ഷുഡ് ഹാവ് എ കറക്റ്റീവ് മെഷേഴ്സ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ മതനേതൃത്വം അങ്ങനെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണം 1975 അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആ അടിയന്തരാവസ്ഥ മാനുഷിക സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും അത് പിൻവലിക്കണമെന്നും അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം കൈപ്പടിയിൽ എഴുത്തെഴുതി പ്രതികരിച്ച ഒരു മഹാരഥനാണ് കാലം ചെയ്ത ഡോക്ടർ യൂഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലിത്ത. അത് ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. റിലീജിയൻ ഈസ് പ്ലേയിങ് എ വൈറ്റൽ റോൾ.
തീർച്ചയായിട്ടും അതുപോലുള്ള മഹാരഥന്മാരായ മത പുരോഹിതരും മത നേതാക്കന്മാരും ഉള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതേ മത നേതാക്കന്മാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇതേ സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജന അഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് വർത്തമാന സഭയിലല്ല വേറൊരു മുഖ്യധാര സഭയിൽ രണ്ട് തരത്തിൽ അഭിപ്രായമുള്ള ആൾക്കാർ തമ്മിൽ തർക്കം വരുന്നു, തർക്കം തെരുവിലേക്ക് ഇറങ്ങുന്നു. നമ്മളിപ്പോ പറഞ്ഞു വെച്ചത് നമ്മുടെ യുവത്വം മാതാപിതാക്കളെ കണ്ടു പഠിക്കണം, അധ്യാപകരെ കണ്ടു പഠിക്കണം, രാഷ്ട്രീയ നേതാക്കളെ കണ്ടു പഠിക്കണം, മത നേതാക്കളെ കണ്ടു പഠിക്കണം. അവര് കൺഫ്യൂസ്ഡ് ആവത്തില്ലേ ഈ ഒരു സാഹചര്യത്തിൽ? ഇതിനെ മാർത്തോമ സഭ എങ്ങനെ ഇതിനെ കാണുന്നു?
തീർച്ചയായും ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ നമ്മുടെ യുവ മനസ്സുകളിൽ രൂപപ്പെടുന്നുണ്ട്. ഞങ്ങൾ എന്തിനെ സ്വീകരിക്കണം?
അതെ.
ഞങ്ങൾ എന്ത് ഫോളോ ചെയ്യണം?
അതെ.
ഞങ്ങളുടെ ജീവിത മാതൃക ആരാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് നൽകാവുന്ന ഒരു ഉത്തരം, നാം ചോദിക്കാതെ നമുക്ക് ലഭിച്ച ഈ ജീവിതം ദൈവദാനമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവവുമായുള്ള ബന്ധം ആദ്യം ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യമേ ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ദാനമായി നൽകിയ ദൈവത്തോടുള്ള ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. ദൈവം സൃഷ്ടിച്ച സഹോദരന്മാരുമായി ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പ്രകൃതിയോടും ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. അത് സൃഷ്ടിപരമായ ബന്ധവും ആയിരിക്കണം. വ്യക്തി നേട്ടങ്ങൾക്കു വേണ്ടിയും സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടിയുമുള്ള ആ ഒരു ബന്ധങ്ങളായിരിക്കരുത്. എല്ലാത്തിലുമുപരി എന്റെ സഹോദരൻ, എന്റെ സഹോദരി എന്ന ആ മനസ്സ്, ദൈവമാണ് ഞങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ളതിനെയും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തോടും അതേ സ്നേഹഭാവത്തോടെ പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പുതിയ സമൂഹം രൂപപ്പെടുന്നത്. അതിന് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന അധ്യാപകരും
മാതാപിതാക്കളും
മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം വളർന്നു വരുന്ന സമൂഹം അന്വേഷിക്കുന്നത് റോൾ മോഡലാണ്. ആ റോൾ മോഡലായി തീരുവാൻ എനിക്കും നമുക്കും എല്ലാവർക്കും സാധ്യമാകണം. അതാണ് ഇന്നിന്റെ ആവശ്യം.
തിരുമേനി പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായത്, നമ്മൾ ദൈവവുമായി കണക്ട് ചെയ്യുക, പ്രത്യേകിച്ച് യൂത്ത്. അപ്പൊ അതിന് റോൾ മോഡൽസ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ള അധ്യാപകരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, മത നേതാക്കളായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, അവരിലെ നല്ല വശങ്ങൾ നമ്മൾ റോൾ മോഡലായിട്ട് കൊണ്ടുപോവുക. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ക്രൂശിന്റെ സന്ദേശം തിരുമേനിക്ക് ശ്രോതാക്കൾക്ക് നൽകാൻ സാധിക്കുമോ?
ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ക്രൂശിന്റെ ആ സന്ദേശം. കർത്താവ് ക്രൂശുമായി ഗോൽഗൊത്തായിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ധാരാളം സ്ത്രീകൾ യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. യേശു ആ ക്രൂശുമായി യാത്ര ചെയ്യുമ്പോൾ ആ സ്ത്രീകളുടെ നിലവിളികൾ കേൾക്കുന്നുണ്ട്, വിലാപങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ആ വിലാപങ്ങൾക്കും നിലവിളികൾക്കും നേരെ കർത്താവ് പറയുന്ന വാചകം ഇന്ന് ഈ ലോകത്തിന്റെ ലോകം കേൾക്കേണ്ടതാണ്. കർത്താവ് അവരോട് പറയുന്നത്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. അവിടെ കർത്താവ് ഈ ലോകത്തിന് നൽകുന്ന ഒരു വലിയ താക്കീത് തന്നെയാണ്. സ്ത്രീത്വത്തോട് പറയുന്നു, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയും, സ്ത്രീത്വത്തോട് മാത്രമല്ല, അത് കേട്ട എല്ലാവരോടും കർത്താവ് പറയുന്നത്, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ജനറേഷൻ വിത്ത് ഡിഗ്നിറ്റി, വിത്ത് ക്വാളിറ്റി, വിത്ത് ഗ്രേസ്. അപ്പോൾ ആ യാത്രയിലെ ഒന്നാം ഭാവം തന്നെ ആ ഒരനുഭവമാണ്. കർത്താവിന്റെ താക്കീതാണ്, യേശുലീം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഈ ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് ലോകത്തിന് നൽകുകയായിരുന്നു ആ ക്രൂശിലേക്കുള്ള യാത്രയിൽ തന്നെ. ഇനിയും ആ ക്രൂശിന്റെ അനുഭവത്തിൽ കാണാൻ കഴിയുന്ന രണ്ടു മൂന്ന് അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഒറ്റിക്കൊടുക്കുന്ന അനുഭവം. ഒന്ന്, തള്ളിപ്പറയുന്ന അനുഭവം. ഓടിപ്പോകുന്ന ശിഷ്യഗണം, ഭയന്നു പോകുന്ന ശിഷ്യഗണം, ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ പ്രതിഭാസങ്ങൾ തന്നെയാണ്. ഒറ്റിക്കൊടുക്കലുകളും തള്ളിപ്പറച്ചലുകളും, കൂടെ നിൽക്കേണ്ടവർ ഓടിപ്പോകുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഇടമായി ഇന്ന് ഭൂമി മാറുകയാണ്. ഇവിടെ ക്രൂശ് നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ഒറ്റിക്കൊടുക്കലുകളും ഈ തള്ളിപ്പറച്ചലുകളും ഓടിപ്പോകലുകളും ഇതല്ല ഇനിയും വരുവാനിരിക്കുന്നത്. ഇതിനപ്പുറത്ത് നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവീക സ്നേഹമുണ്ട്, ഉയർപ്പിന്റെ സന്തോഷമുണ്ട്. അവിടെ അന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടും എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ ഒറ്റിക്കൊടുത്തവനെ തള്ളിക്കളയുകയോ തള്ളിപ്പറഞ്ഞവനെ തിരസ്കരിക്കുകയോ ഓടിപ്പോയവരെ തള്ളിക്കളയുകയോ അല്ല കർത്താവ് ചെയ്തത്. എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ധ്യാനിക്കുന്നത്, ആ യൂത പത്രോസ് ചെയ്തതുപോലെ യേശുവിന്റെ ക്രൂശനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവന്റെ ജീവിതവും നഷ്ടപ്പെടുകയില്ലായിരുന്നു. അതിനു പകരം അവൻ പോയത് യഹൂദ മതാധികാരികളോട് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവരോടാണ് പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു, ആ 30 വെള്ളിക്കാശും വലിച്ചെറിയുകയാണ്. ഇതാ ഈ 30 വെള്ളിക്കാശെന്ന് പറഞ്ഞ് മഹാപുരോഹിതന്മാരെ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആ 30 വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെ അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന യൂദായുടേത്. പക്ഷെ ആ യൂത അന്ന് ക്രിസ്തുവിന്റെ ക്രൂശിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കണ്ണുകൾ അവന്റെ കണ്ണുകളെയും ടച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ഇന്ന് ഈ ലോകത്തിന് ആവശ്യമായിരിക്കുന്നത് ക്രൂശ് നൽകുന്ന സന്ദേശം, ക്രൂശിലേക്ക് നോക്കുക. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോക തലങ്ങളിൽ പ്രകാശത്തിന്റെ ശക്തി കേന്ദ്രമാണ് ആ ക്രൂശ്. ആ ക്രൂശിൽ നിന്ന് ക്രിസ്തു നമ്മളെയും കാണുമ്പോൾ ആ പ്രകാശം നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. പത്രോസിന് അതാണ് സംഭവിച്ചത്. ഇനി വീണ്ടും ചില ഭാവങ്ങൾ കൂടിയുണ്ട് ആ ക്രൂശിൽ. ആ ക്രൂശൻ ചുവട്ടിൽ ക്രിസ്തുവിന്റെ മാതാവും അമ്മ മറിയവും തനേറ്റവും സ്നേഹിച്ച യോഹന്നാനും മാത്രമേ ഉള്ളൂ. രണ്ടുപേർ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ക്രിസ്തുവിനറിയാം അമ്മ ഇനിയും ഒറ്റപ്പെടുകയാണ്. എന്റെ അമ്മ ഒരിക്കലും ഒറ്റപ്പെടരുത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാനോട് പറയുന്നത്, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. ഇനിയും നിന്റെ ജീവിതം ഒറ്റപ്പെടുകയല്ല. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് അൾട്രാ മോഡേൺ സെൽഫ് ഓറിയന്റഡ് ലൈഫിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒറ്റപ്പെടുന്ന അനുഭവമാണ്. മക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല, കരുതൽ ലഭിക്കുന്നില്ല. പക്ഷേ കർത്താവ് ക്രൂശിൽ നിന്നുകൊണ്ട്, ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഏ യങ് ജനറേഷൻ, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് യുവർ പാരന്റ്സ്, ടു ടേക്ക് കെയർ ഓഫ് യുവർ പാരന്റ്സ്, ടു ലവ് ആൻഡ് സേഫ് ഗാർഡ് യുവർ പാരന്റ്സ്. ആ ഒരു വലിയ സന്ദേശം കൂടി അവിടെയുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ സന്ദേശം നിർത്താം. കർത്താവിന്റെ ക്രൂശ് ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം, ഈ ലോകത്തിലെ എല്ലാ പൈശാചിക ശക്തികളും വിജയം കണ്ട നിമിഷമാണ് കർത്താവിന്റെ ക്രൂശ്. ദ ഈവിൾ ഫോഴ്സസ് ഓഫ് ദ വേൾഡ് സെലിബ്രേറ്റഡ് ദ സെലിബ്രേഷൻ ഓഫ് ക്രൂസിഫൈയിങ് ക്രൈസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അന്ന് ആ പൈശാചിക ശക്തികൾ സന്തോഷിച്ചതാ. പക്ഷേ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശമാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഹി ഈസ് സ്റ്റിൽ അലൈവ്. അതുകൊണ്ടാണ് കർത്താവ് അവസാനമായി ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ലോക അവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രമിക്കുന്നു, എല്ലാ നാളും നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ ആനന്ദങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ വേദനകളിലും നിങ്ങളുടെ നിരാശകളിലും നിങ്ങളുടെ പരാജയങ്ങളിലും നിങ്ങളുടെ വിജയങ്ങളിലും എല്ലാ നാളും അവൻ കൂടെയുണ്ട്. ഹി ഈസ് ദ വൺ ഹൂ ഡിക്ലെയർഡ്. ഈ ലോകത്തിൽ മറ്റാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ ലോകത്തിലെ എല്ലാ നേതാക്കന്മാരെയും പരിശോധിച്ചു, മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരെയും പരിശോധിച്ചു. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ജീസസ് സെഡ് ഐ ആം വിത്ത് യു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ കർത്താവിന്റെ ക്രൂശിന്റെ അനുഭവത്തിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലും ലോകത്തോട് പറയാനായിട്ടുള്ളത്. ഈ വലിയ അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ധ്യാനിക്കുവാൻ, സ്മരിക്കുവാൻ, എന്റെ ജീവിത അനുഭവമാക്കുവാൻ എല്ലാ പ്രശ്നകർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.
വളരെ സന്തോഷം. ഇവിടെ ഒരു ചുരുങ്ങിയ ഒരു വിസിറ്റിന് വേണ്ടി ന്യൂസിലൻഡ് സന്ദർശിച്ചപ്പോൾ മലയാളം എഫ് എമ്മിൽ വന്ന് ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാനും യുവാക്കളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുവാനും കാണിച്ച മഹാമനസ്സിന് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
നിങ്ങൾക്കും നന്ദി. എന്നെ വിളിച്ച് ഇന്ന് നിങ്ങളുടെ ഈ എഫ് എമ്മിലൂടെ ഈ ഒരു ഇന്റർവ്യൂ നൽകിയതിന് ഞാനും നിങ്ങൾക്ക് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് മാർത്തോമാ സഭയുടെ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെയും മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഭദ്രാസനത്തിന്റെയും ചുമതല വഹിക്കുന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ മാർ സ്റ്റെഫാനോസ് തിരുമേനിയുമായി മലയാളം FM-ലെ സിന്ധു പുന്നോസ് നടത്തിയ സംഭാഷണവും ദുഃഖവെള്ളിയാഴ്ച സന്ദേശവും. ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം മലയാളം FM 104.6 എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
താഴും ചുഴി മിഴി തേടി നിൻ രൂപം ഇടം വലവും ഇരുൾ തെരുകി ഇല്ലവേ
എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 പുതിയൊരു പരിപാടിയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം, സസ്യശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം, കേരളം ശ്രീലക്ക.